ഫാദർ മാത്യു മാണിക്കത്താഴെ സിയമ്മ എഴുതിയ ഹൃദയം നിറയ്ക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പ്. വെഞ്ചരിച്ച എണ്ണയുടെ വില. തലശ്ശേരി രൂപതയിലെ ഇരിട്ടിക്കടുത്തുള്ള ഒരു ദേവാലയത്തിലാണ് 2003-2008 കാലഘട്ടത്തിൽ ഞാൻ വികാരിയായി സേവനം ചെയ്തിരുന്നത്. അവിടുത്തെ സ്കൂളിനോട് ചേർന്നുള്ള വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ 5-ാം ക്ലാസ് വിദ്യാർത്ഥിയായ കുട്ടിക്ക് ശക്തമായ വേദനയോടെ തൊണ്ടയിൽ മുഴ വളരുവാൻ തുടങ്ങി. പ്രശസ്തനായ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഉടൻ തന്നെ ഓപ്പറേഷൻ നടത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. 20,000 രൂപയോളം ചെലവ് വരും എന്നും അദ്ദേഹം അറിയിച്ചു. ഈ നിർധന കുടുംബത്തിന് താങ്ങാൻ കഴിയുന്നതിലേറെയായിരുന്നു ആ തുക. കുട്ടിയുടെ അമ്മ കണ്ണീരോടെ ഈ കാര്യം എന്നോട് പറയുകയും കാര്യമായി എന്തെങ്കിലും ധനസഹായം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അന്നത്തെ സാഹചര്യത്തിൽ 2,000 രൂപ മാത്രമേ നൽകുവാൻ എനിക്ക് കഴിയുമായിരുന്നുള്ളൂ. ആ പിഞ്ചുബാലന്റെ തൊണ്ടയിലെ നീര് വലുതാകുന്നതും വേദന വർദ്ധിക്കുന്നതും എനിക്ക് മനസ്സിലായി. ആ സാധുസ്ത്രീ വളരെ പ്രതീക്ഷയോടെ വീണ്ടും വീണ്ടും സഹായത്തിന്റെ കാര്യം എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. അപകടം അകലെയല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാനും ധർമ്മസങ്കടത്തിലായി. ഒരു വഴിയും മനസ്സിൽ തെളിഞ്ഞു വന്നില്ല. ആ വർഷം ഞാൻ വാർഷിക ധ്യാനത്തിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നു. ഉടനെ തന്നെ അട്ടപ്പാടി സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനിക്കാൻ ഞാൻ തീരുമാനമെടുത്തു. ആ കുഞ്ഞിന്റെ രോഗത്തിന് ഒരു സൗഖ്യവും പ്രതീക്ഷിച്ചാണ് പ്രാർത്ഥനാപൂർവം ധ്യാനത്തിന് പോയത്. വലിയൊരു സമൂഹം ധ്യാനത്തിനായി അവിടെ എത്തിയിരുന്നു. പലർക്കും സൗഖ്യം ലഭിച്ചതിന്റെ സാക്ഷ്യം ഓരോ വ്യക്തികൾ വന്ന് വിശദീകരിച്ച് പോയി. മനസ്സിൽ ഞാനും സന്തോഷിച്ചു, പ്രതീക്ഷ വച്ചു. നല്ല തമ്പുരാൻ ആ കുടുംബത്തെ കൈവിടില്ല എന്ന് ഞാൻ വിശ്വസിച്ചു. ധ്യാനം അവസാനിക്കുന്നതിന്റെ തലേ രാത്രി അവിടുത്തെ ശുശ്രൂഷകരിൽ ചിലരെ കണ്ട് വെഞ്ചരിച്ച എണ്ണ ലഭിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് അറിയിച്ചു. വട്ടായിലച്ചനെ കാണാനുമായില്ല. അതിരാവിലെ വെഞ്ചരിച്ച എണ്ണയുമായി പോരാമെന്ന് ഞാൻ കരുതി. അപ്പോൾ ശുശ്രൂഷികൾ പറഞ്ഞു, രാവിലെ 8 മണിയോടെയാണ് ഇവിടുത്തെ പ്രവൃത്തി സമയം ആരംഭിക്കുന്നത്. അപ്പോൾ മാത്രമേ വെഞ്ചരിച്ച എണ്ണ ലഭിക്കൂ. എന്റെ ശ്രമവും പ്രാർത്ഥനയും നിഷ്ഫലമാകുന്നുവെന്ന് തോന്നി. കാരണം 7 മണിക്കുള്ള ആദ്യ ബസ്സിന് പുറപ്പെട്ടാലേ രാത്രിയോടെ എന്റെ ദേവാലയത്തിൽ എത്താനാകൂ. എണ്ണ വാങ്ങിക്കാനുള്ള ശ്രമം ഞാൻ ഉപേക്ഷിച്ചു. അപ്പോഴാണ് അത്ഭുതം പോലെ മറ്റൊരു സംഭവം അവിടെ നടന്നത്. പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ദിവ്യബലി അർപ്പിക്കുവാൻ എത്തേണ്ട വൈദികന് എത്തിച്ചേരാൻ സാധിച്ചില്ല. ആദ്യത്തെ ദിവ്യബലി അർപ്പിക്കാമോ എന്ന് അവർ എന്നോട് ചോദിച്ചു. വെഞ്ചരിച്ച എണ്ണ ലഭിക്കുമെങ്കിൽ ബലിയർപ്പിച്ച് 7 മണിയുടെ ബസ്സിന് പോകാം, അല്ലെങ്കിൽ എനിക്ക് സാധിക്കില്ല എന്ന് ഞാൻ തോമസ് ലിഹായെ പോലെ ശാഠ്യം പിടിച്ചു. അവർ സമ്മതിച്ചു. പിറ്റേന്ന് അതിരാവിലെ ബലിയർപ്പിച്ച് ലഭിക്കില്ലെന്ന് വിചാരിച്ച വെഞ്ചരിച്ച എണ്ണയുമായി ഞാൻ നിശ്ചയിച്ച ബസ്സിൽ തന്നെ സെഹിയോനിൽ നിന്ന് തിരികെ യാത്ര തിരിച്ചു. പിറ്റേ ദിവസം രാവിലെ കുട്ടിയെയും അവന്റെ അമ്മയെയും വിളിച്ചു വരുത്തി മുട്ടിൽ നിർത്തി മുഴയുള്ള ഭാഗത്ത് എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചു. 2 ദിവസം ഇങ്ങനെ ചെയ്തു. എന്താകും ഫലം? അത്ഭുതം ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ഓപ്പറേഷനു വേണ്ടി ഒരുങ്ങാമെന്നും അല്പം തുക കൂട്ടിക്കൊടുക്കാമെന്നും ഞാൻ മനസ്സിൽ കരുതി. 3-ാം ദിവസം രാവിലെ 10 മണിയോടെ ആ കുട്ടിയുടെ അമ്മ എന്നെ കാണാൻ വന്നു. വളരെ സന്തോഷവതിയായിരുന്ന അവർ എന്നോട് പറഞ്ഞു, മുഴ ചുരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. 1 ആഴ്ചയ്ക്കുള്ളിൽ മുഴ പൂർണ്ണമായും അപ്രത്യക്ഷമായതായി എനിക്ക് തന്നെ ബോധ്യപ്പെട്ടു. അങ്ങനെ വലിയൊരു അത്ഭുതത്തിന് ഞാൻ തന്നെ സാക്ഷ്യവും കാരണവുമായി എന്ന് അവരുടെ സന്തോഷം നിറഞ്ഞ മുഖങ്ങളിൽ നിന്നും ഞാൻ വായിച്ചെടുത്തു. ദൈവകൃപ അത്ഭുതമായി ഇന്നും നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നു. വിശ്വാസവും പ്രാർത്ഥനയുമാണ് അതിനുള്ള കുറുക്കുവഴിയും എളിയ മാർഗവും. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. മത്തായി 7:7. മനുഷ്യരുടെ നൊമ്പരങ്ങൾ മായ്ക്കുന്ന ഈശോ, അങ്ങേക്ക് സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ.